പാഠം 14. സഭ സാർവത്രികമാണ്. ഈശോ പറഞ്ഞു, സ്വർഗരാജ്യം ഒരുവൻ വയലിൽ പാകിയ കടുകുമണിക്ക് സാദൃശ്യം. അതെല്ലാ വിത്തിനെയും കാൾ ചെറുതാണ്. എന്നാൽ വളർന്നു കഴിയുമ്പോൾ അത് മറ്റു ചെടികളെക്കാൾ വലുതായി ആകാശ പറവകൾ വന്ന് അതിൻ്റെ ശിഖരങ്ങളിൽ ചേക്കേറാൻ തക്കവിധം മരമായിത്തീരുന്നു. സഭയെക്കുറിച്ചും ഈ ഉപമ അർത്ഥപൂർണമാണ്. എല്ലായിടത്തും സന്നിഹിതയായിരിക്കുന്ന സഭ. പന്തക്കുസ്തായിൽ സഭ രൂപപ്പെട്ടപ്പോൾ ശ്ലീഹന്മാരുടെ പ്രസംഗം ശ്രവിച്ചവരിൽ പാർത്തിയാക്കാർ, മേദിയാക്കാർ തുടങ്ങി വിവിധ ദേശക്കാരും ഭാഷക്കാരും ഉണ്ടായിരുന്നു. അതിനാൽ സഭ തുടക്കം മുതൽ തന്നെ കാതോലികമാണെന്ന് പറയാം. സഭയുടെ സാർവത്രികതയുടെ അടിസ്ഥാനം ലോകത്തിലെല്ലായിടത്തും സന്നിഹിതയായിക്കൊണ്ട് അവൾ എല്ലാവർക്കും രക്ഷയുടെ മാർഗമായിത്തീരുന്നു എന്നതിലാണ്. സഭയുടെ സാർവത്രികതയെ പ്രകടമാക്കാൻ ആദിമകാലം മുതൽ ഉപയോഗിച്ചിരുന്ന പദം കാതോലികം അഥവാ സാർവത്രികം എന്നാണ്. കാത്തോലിക്കോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് കാത്തലിക് എന്ന ഇംഗ്ലീഷ് പദം രൂപം പ്രാപിച്ചത്. ഇതിൻ്റെ അർത്ഥം സാകല്യം, സമഗ്രത എന്നൊക്കെയാണ്. എല്ലാറ്റിനെയും ആശ്ലേഷിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് സഭയെക്കുറിച്ച് ഈ വിശേഷണം ഉപയോഗിക്കുന്നത്. എല്ലാ ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന സഭ. ജനതകളുടെ പിതാവായി അബ്രാഹത്തെ ദൈവം വിളിച്ചത് മനുഷ്യവർഗത്തെ മുഴുവൻ മുൻപിൽ കണ്ടുകൊണ്ടാണ്. അബ്രാഹത്തിൻ്റെ വിളിയിലൂടെ ദൈവം ഇസ്രായേൽ ജനതയെ രൂപീകരിച്ചു. എന്നാൽ ഈ തിരഞ്ഞെടുപ്പിൻ്റെയും രൂപീകരണത്തിൻ്റെയും ലക്ഷ്യം മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ രക്ഷയായിരുന്നു. സർവജനപദങ്ങൾക്കും വേണ്ടിയുള്ള സദ്വാർത്തയായും ലോകം മുഴുവൻ്റെയും രക്ഷകനായിട്ടുമാണ് ഈശോ പിറന്നത്. ഈശോയുടെ ജീവിതത്തിൽ അവിടുന്ന് പറഞ്ഞതും പ്രവർത്തിച്ചതുമെല്ലാം സർവജനപദങ്ങൾക്കും വേണ്ടിയുള്ള രക്ഷയുടെ സന്ദേശമാണ്. ലോകമെങ്ങും പോയി സകല ജനതകളോടും സുവിശേഷം പ്രഘോഷിക്കാനാണ് ഈശോ ശിഷ്യന്മാരെ നിയോഗിച്ചത്. അവർ വഴി ദൈവരാജ്യത്തിൻ്റെ ദൃശ്യ അടയാളമായ സഭ സ്ഥാപിക്കപ്പെടുകയും അതിൻ്റെ സാർവത്രികത വ്യക്തമാക്കപ്പെടുകയും ചെയ്തു. എല്ലാ സംസ്കാരങ്ങളെയും ഉൾക്കൊള്ളുന്ന സഭ. ലോകത്തെ മുഴുവൻ രക്ഷയിലേക്ക് നയിക്കാൻ നിയുക്തിയാണ് സഭ. ജാതി മത വർഗ വർണ്ണഭേദം കൂടാതെ എല്ലാവരിലേക്കും കടന്നു ചെല്ലാനും എല്ലാവരെയും രക്ഷയിലേക്ക് ആനയിക്കാനും എല്ലാ സംസ്കാരങ്ങളെയും ഉൾക്കൊള്ളുവാനും വിശുദ്ധീകരിക്കാനും അവൾ കടപ്പെട്ടിരിക്കുന്നു. അത്ഭുതകരമായ മീൻപിടുത്തത്തിൽ 153 വലിയ മത്സ്യങ്ങൾ വലയിൽ കുടുങ്ങുകയും വല കീറിപ്പോകാതിരിക്കുകയും ചെയ്തത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സഭയുടെ സാർവത്രിക സ്വഭാവത്തെ വ്യക്തമാക്കുന്നു. എല്ലാ മനുഷ്യരും സത്യമറിയണമെന്നും രക്ഷ പ്രാപിക്കണമെന്നുമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനാൽ സർവ മനുഷ്യരെയും ഉൾക്കൊള്ളുന്നു എന്നതാണ് സഭയുടെ സാർവത്രികതയുടെ അർത്ഥം. സഭയുടെ സാർവത്രിക സ്വഭാവത്തെക്കുറിച്ച് വിശുദ്ധ ജോൺ ഡെമഷീൻ പറയുന്നു, സഭ സാർവത്രികമാണ്. കാരണം ആചാരങ്ങളിലും രീതികളിലും അനേകം വൈവിധ്യങ്ങളുള്ളവരും പല ഭാഷകൾ ഉപയോഗിക്കുന്നവരുമായ അനേകം ജനസമൂഹങ്ങളെ അവൾ ഏകമായ രക്ഷയുടെ വിശ്വാസത്തിലേക്കും ദൈവത്തെക്കുറിച്ചുള്ള അറിവിലേക്കും ഒരുമിച്ച് കൂട്ടി ഒന്നാക്കി തീർക്കുന്നു. ആചാരങ്ങളിലെ വൈവിധ്യം വിശ്വാസത്തിലെ യോജിപ്പ് ഉറപ്പിക്കുന്നു എന്നാണ് വിശുദ്ധ ഇരനേവൂസ് പഠിപ്പിക്കുന്നത്. മിശിഹായുടെ സഭയുടെ സൗന്ദര്യത്തിൻ്റെ ഒരു കാരണം ആചാരങ്ങളിലെ വൈവിധ്യമാണെന്ന് വിശുദ്ധ അഗസ്തീനോസും പഠിപ്പിക്കുന്നു. വ്യത്യസ്ത പാരമ്പര്യങ്ങളും സാർവത്രികതയും. ജോൺ പോൾ രണ്ടാമൻ പാപ്പ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: സഭയിൽ പൗരസ്ത്യ പാരമ്പര്യവുമുണ്ട്, ലത്തീൻ പാരമ്പര്യവുമുണ്ട്. സഭയുടെ കാതോലികത്വത്തിന്റെ പൂർണമായ പ്രകാശനം ഒരു പാരമ്പര്യത്തിൽ കൂടി മാത്രമല്ല, പൗരസ്ത്യ സഭകളുടെയും പാശ്ചാത്യ സഭകളുടെയും ജീവിതത്തിൽ സംരക്ഷിക്കപ്പെടുകയും വളരുകയും ചെയ്യുന്ന സാർവത്രിക സഭയുടെ ദൈവനിവേശിതവും അവിഭാജ്യവുമായ പൈതൃകം എല്ലാവരും പൂർണമായി രുചിച്ചറിയാൻ ഇടയാകണം. കിഴക്കിന്റെ വെളിച്ചം 1. സഭയുടെ കാതോലികത പ്രകടമാകുന്നത് പൗരസ്ത്യവും പാശ്ചാത്യവുമായ പാരമ്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ജീവിതത്തിൽ സ്വീകരിക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ്. സാർവത്രിക സുനഹദോസുകൾ. സഭയുടെ ഐക്യവും സാർവത്രികതയും പ്രകടമാകുന്ന സർവപ്രധാനമായ വേദികളാണ് സാർവത്രിക സുനഹദോസുകൾ. 21 സാർവത്രിക സുനഹദോസുകളാണ് സഭയിൽ നടന്നിട്ടുള്ളത്. ഇവയ്ക്കെല്ലാം മുന്നോടിയായി ശ്ലീഹന്മാരുടെ കാലത്ത് തന്നെ ഒരു സുനഹദോസ് നടന്നു. ജെറുസലേമിൽ വെച്ച് നടന്ന ആ സുനഹദോസിന്റെ മുഖ്യ വിഷയം വിജാതിയർ ക്രിസ്ത്യാനികളാവാൻ പരിച്ഛേദനം സ്വീകരിക്കണമോ വേണ്ടയോ എന്നതായിരുന്നു. പരിച്ഛേദനം ആവശ്യമില്ല എന്ന് അപ്പസ്തോല പ്രമുഖനായ വിശുദ്ധ പത്രോസിലൂടെയും തീക്ഷ്ണമതിയായ വിശുദ്ധ പൗലോസിലൂടെയും ദൈവം വെളിപ്പെടുത്തി. ഇപ്രകാരം സഭയുടെ വിശ്വാസരഹസ്യങ്ങളെ വിശ്വാസികൾക്ക് ശരിയായ രീതിയിൽ വ്യാഖ്യാനിച്ചു കൊടുക്കുന്നതിനും സഭാ നവീകരണം സാധിക്കുന്നതിനും അതാതു കാലങ്ങളിൽ സഭയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനുമാണ് സാർവത്രിക സുനഹദോസുകൾ കൂടുന്നത്. സകല ജനപദങ്ങൾക്കും വേണ്ടിയുള്ള രക്ഷയുടെ അടയാളമാണ് സഭ. സഭാമക്കളുടെ ജീവിത സാക്ഷ്യവും സുവിശേഷ പ്രഘോഷണവും വഴി എല്ലാവരും സത്യസഭയിലേക്ക് കടന്നു വരണമെന്നതാണ് ദൈവഹിതം. ദൈവവചനം വായിക്കാം, ധ്യാനിക്കാം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 4:32-5:11 വാക്യങ്ങൾ. ഓർമ്മിക്കാൻ ഒരു തിരുവചനം. പാപമോചനത്തിനുള്ള അനുതാപം അവന്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. Luke 24:47 വാക്യം. നമുക്ക് പ്രാർത്ഥിക്കാം. ജനപദങ്ങളുടെ കർത്താവും സകലത്തിൻ്റെയും നാഥനുമായ മിശിഹായെ, സമസ്ത ലോകത്തെയും അങ്ങയുടെ സുവിശേഷ ദീപ്തിയാൽ പ്രകാശിപ്പിക്കണമേ. എൻ്റെ തീരുമാനം. എല്ലാ ജനപദങ്ങളെയും സുവിശേഷമറിയിച്ച ശ്ലീഹന്മാരെ പോലെ ഞാനും എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ ഈശോയുടെ സുവിശേഷം അറിയിക്കും. സഭയോടൊത്ത് ചിന്തിക്കാം. ഭൂമിയിലെ എല്ലാ ജനപദങ്ങളിൽ നിന്നും ദൈവജനത്തിലേക്ക് ആളുകൾ സ്വീകരിക്കപ്പെടുന്നു. അങ്ങനെ ദൈവജനം എല്ലാ ജനപദങ്ങളിലുമായി സ്ഥിതി ചെയ്യുന്നു. അതെല്ലാ ജനപദങ്ങളിൽ നിന്നും പൗരന്മാരെ സ്വീകരിച്ചുകൊണ്ട് അവരെ ഭൗമിക പ്രകൃതിക്ക് പകരം സ്വർഗീയ പ്രകൃതിയോട് കൂടിയ ഒരു രാജ്യത്തിലെ പൗരന്മാരാക്കി തീർക്കുന്നു. ലോകം മുഴുവൻ ചിതറിക്കിടക്കുന്ന വിശ്വാസികൾ പരിശുദ്ധാത്മാവിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയും ചെയ്യുന്നു. 13. മാതൃസഭയെ അറിയാൻ. 11 പിയൂസ് മാർപ്പാപ്പ 1923 December 21 എറണാകുളം അതിരൂപതയായും തൃശൂർ, ചങ്ങനാശ്ശേരി, കോട്ടയം എന്നിവ സാമന്ത രൂപതകളായും സ്ഥാപിച്ചു. മലബാറിലെ കുടിയേറ്റക്കാരായ സുറിയാനി ക്രിസ്ത്യാനികൾക്ക് വേണ്ടി 1953 തലശ്ശേരി രൂപത സ്ഥാപിതമായി. 1955 ചങ്ങനാശ്ശേരിയുടെ അതിർത്തികൾ കൊല്ലം, തിരുവനന്തപുരം, കോട്ടാർ എന്നീ രൂപതാ പ്രദേശങ്ങൾ മുഴുവൻ ഉൾപ്പെടുത്തി തെക്കോട്ട് കന്യാകുമാരി വരെ വികസിപ്പിച്ചു. തൃശൂർ അതിരൂപതയുടെ അതിർത്തി കോയമ്പത്തൂർ രൂപതാ പ്രദേശങ്ങൾ കൂടി ഉൾപ്പെടത്തക്ക വിധം വിപുലമാക്കി. തലശ്ശേരി രൂപത മൈസൂർ, മംഗലാപുരം എന്നീ രൂപതാ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി വിസ്തൃതമാക്കി. അതേ വർഷം തന്നെ കോട്ടയം രൂപതയുടെ അതിർത്തി സീറോ മലബാർ സഭയുടെ അതിർത്തിയോളം വ്യാപിപ്പിച്ചു. 1956 ചങ്ങനാശ്ശേരി അതിരൂപതയായി ഉയർത്തപ്പെട്ടു.